السلام عليكم. الحمد لله والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين. أما بعد، സഹോദരന്മാരെ, ക്ലാസ് തുടരുകയാണ്. പുറത്ത് നിൽക്കുന്ന ആളുകൾ ഉള്ളിലേക്ക് കയറി ഇത്രവൃത്തം നടത്തുകയാണ്. ചായക്ക് വേണ്ടി നമ്മുടെ സമയം നഷ്ടപ്പെടുത്തേണ്ടതില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത്, ഇൽമ് പഠിക്കുന്നതിലൂടെ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി തരും എന്ന ഹദീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മുടെ വിഷയവും അതാണ്, അറിവ്, പരലോക രക്ഷ എന്നതാണ്. അപ്പൊ പരലോകത്തിലുള്ള രക്ഷയ്ക്ക് എളുപ്പമായ വഴി അള്ളാഹു നൽകും അറിവ് നേടുന്നതിലൂടെ എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇതല്ലാത്ത മറ്റു പല കുറുക്കു വഴികളും, ഇൽമില്ലാതെ സ്വർഗത്തിലെത്താൻ എന്ത് വഴിയുണ്ട്, പഠിക്കാതെ സ്വർഗത്തിലെത്താൻ എന്ത് വഴിയുണ്ട് എന്നതാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇൽമിലൂടെയാണ് സ്വർഗത്തിലേക്കുള്ള വഴി കണ്ടെത്തേണ്ടത് എന്ന തിരിച്ചറിവാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്നത്. ഒരാൾക്ക് അള്ളാഹു നൽകുന്ന ഹയർ, നല്ല ആരോഗ്യം, നല്ല സമ്പത്ത്, നല്ല മക്കൾ, നല്ല വീട്, അങ്ങനെ പലതും നമ്മൾ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഹയറായി മനസ്സിലാക്കാറുണ്ട്. എന്നാൽ അള്ളാഹു ഒരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഹയർ, അല്ലെങ്കിൽ അള്ളാഹു ഒരാൾക്ക് ഹയർ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അള്ളാഹു ആർക്കെങ്കിലും ഹയർ നൽകാൻ ഉദ്ദേശിച്ചാൽ അവനെ മതത്തിൽ അറിവുള്ളവനാക്കി മാറ്റും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. നോക്ക്, ഇത് ഞാൻ വിശദീകരിക്കാതെ തന്നെ നമുക്കറിയാം. അപ്പൊ ഒരാള്, ഒരാളുടെ മകൻ, അല്ലെങ്കിൽ നമ്മളൊരാൾ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ പോകട്ടെ, ഒരു ചെറിയ ശമ്പളം കിട്ടുന്ന സർക്കാർ ജോലിക്കാരനായി അതിനുള്ള അറിവ് നേടി എന്ന് വിചാരിക്കുക, നമുക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാവും. അല്ലെങ്കിൽ വലിയൊരു നിയമത്തായി നമ്മളത് എടുത്തു പറയും. എന്നാൽ ദീൻ പഠിച്ച ഒരുത്തരെ സംബന്ധിച്ചിടത്തോളം അവൻ പലപ്പോഴും അങ്ങനെ പഠിക്കുന്ന ആളുകൾക്ക് തന്നെ ഇത് ഒരു ഹൈറായ വിഷയമാണ് എന്ന് മനസ്സിലാക്കാതെ പഠിക്കുന്നവരുണ്ടാകും. ഇനി അങ്ങനെ ഒക്കെ പഠിച്ചു കഴിഞ്ഞാലോ അവനെ മറ്റുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് ഏത് രീതിയിലാണ്? ഇവൻ ഭൗതികമായ വിജ്ഞാനം നേടിയവനേക്കാൾ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഹയർ ലഭിച്ചവനാണ്. കാരണം അവന്റെ ദുനിയാവിലെ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെട്ട് പരലോകത്ത് മോക്ഷം ലഭിക്കാൻ ആവശ്യമായ ഇൽമ്, അറിവ്, മതപരമായ അറിവ് അവൻ ലഭിച്ചിട്ടുണ്ട്. അതാണ് ഹയർ എന്ന് സമൂഹമോ മറ്റുള്ള ആളുകളോ അവനെ കുറിച്ച് മനസ്സിലാക്കാറില്ല. ഒരു കല്യാണം അന്വേഷിച്ചാൽ അറബി കോളേജ് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ വേണ്ട, പള്ളിയിലെ മൗലവിയാണെങ്കിൽ ഭർത്താവായി വേണ്ട, മദ്രസാധ്യാപകനാണെങ്കിൽ വേണ്ട, മൗലവിയും ഇനി കൂട്ടത്തിൽ അല്പം താടിയും ഉള്ളവനാണെങ്കിൽ വേണ്ടേ വേണ്ട. ഇതാണ് ഇന്ന് സമൂഹത്തിന്റെ സ്ഥിതി. കാരണം എന്താ? ഓണൊന്നിനും പറ്റാത്തത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അള്ളാഹു ഖൈർ നൽകാൻ ഉദ്ദേശിച്ചാൽ അവന് മതത്തിൽ അറിവ് അള്ളാഹു നൽകും എന്നാണ്. അപ്പൊ അത് ഏറ്റവും വലിയ നിയമത്തായി അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഖൈറായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. സൂറത്തുൽ മുജാദിലയിലെ 12-ാമത്തെ ആയത്തിൽ ചില വിഷയങ്ങൾ പറയുന്ന കൂട്ടത്തിൽ യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജ, അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കും. ആർക്ക്? നിങ്ങളിൽ നിന്ന് വിശ്വസിച്ച ആളുകൾക്കും ഊതുൽ ഇൽമ അറിവ് നൽകപ്പെട്ട ആളുകൾക്കും ദറജാതിൻ പദവികൾ അല്ലാഹു ഉയർത്തി കൊടുക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് അറിയിച്ചിരുന്നു. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ ദറജ ഉയരാൻ, അള്ളാഹു ദറജ ഉയർത്തി തരാൻ, ഒന്ന് ഈമാൻ ഉണ്ടാകണം. ആ ഈമാൻ എന്തിന്റെ അടിസ്ഥാനത്തിലാകണം? ഇൽമിന്റെ അടിസ്ഥാനത്തിലാകണം. അപ്പൊ ഈമാനും ഇൽമും നൽകപ്പെട്ടവരാരോ, അപ്പൊ അവിടെ ഖുർആൻ ചേർത്ത് പറഞ്ഞിട്ടുള്ള വിഷയം ഇൽമിനെ സംബന്ധിച്ചാണ്. ഇതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വിലമതിക്കുന്ന ഭൗതികമായ ഒരു പലിശ ഇടപാട് ബാങ്കിൽ ജോലി ചെയ്യാൻ ആവശ്യമായ ഇൽമാണെങ്കിൽ അതിനെയും നമ്മൾ വിലമതിക്കുന്നു. എന്നാൽ അതല്ല, ഒരുത്തന് ദീനിയായ ഇൽമുണ്ട് എങ്കിൽ അതാണ് അവൻ അള്ളാഹു ദറജ ഏറ്റിക്കൊടുക്കാൻ അടിസ്ഥാനപരമായ യോഗ്യത എന്നാകുന്നു ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ദറജ എന്ന് പറയുമ്പോൾ ദുനിയാവിൽ ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന താരവും പദവിയും അംഗീകാരവും ആദരവും, അതൊരു ദറജയാണ്. അവന് പ്രവർത്തിക്കാൻ സാധിക്കുക, ആ പ്രവൃത്തി മൂലം സ്വർഗത്തിലെത്താൻ സാധിക്കുക, ഇപ്പൊ സ്വർഗലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു 100 പദവികൾ ഉണ്ട് എന്നാണ്. 100 ദരജകൾ, രണ്ട് ദരജകൾക്കിടയിലുള്ള അകലം ഭൂമിക്കും ആകാശത്തിനും ഇടയിലുള്ള അകലമാണ്. ഇപ്പൊ നമ്മൾ ഈ അടുത്ത് ഇന്ത്യ വിക്ഷേപിച്ച ഒരു സാധനം പോയിട്ട് എത്താൻ എത്ര കാലം പറഞ്ഞപ്പോ അടുത്ത കൊല്ലം ഏത് മാസമാണ്, എത്ര പോകണം, എത്ര ദൂരമുണ്ട്, അതെവിടുക്ക, ഒന്നാം ആകാശത്തിന്റെ അറ്റത്തേക്ക് എത്തില്ല. അപ്പൊ ഈ ഒന്നാം രണ്ടാം ഭൂമിക്കും ആകാശത്തിനും ഇടയിൽ അത്ര അകലം സ്വർഗത്തിലെ രണ്ട് ദരജകൾക്കിടയിലുണ്ട്, അങ്ങനെയുള്ള 100 ദരജകൾ സ്വർഗത്തിലുണ്ട്. അപ്പൊ ഇവിടെ കച്ചവടം ചെയ്തിട്ട് കുറച്ച് പൈസ ഉണ്ടാകലോ, ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടാകലോ, അവിടെ ഡെപ്പോസിറ്റ് ഉണ്ടാകലോ, പെട്ടി നിറയെ പൈസ ഉണ്ടാകലോ ആണോ ദരജ? അതല്ല, സ്വർഗലോകത്ത് ഇത്ര അകലങ്ങളിലുള്ള ഈ ദരജകൾ ലഭിക്കുക എന്നതാണോ നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്? അപ്പൊ ഏത് ദരജയാണ് മേലെ നിൽക്കുന്നത്? അതിനുണ്ടാകേണ്ടത് എന്താണ്? ദീനിയായ്മാണ്. കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല സഹോദരന്മാർ, വളരെ മനസ്സിരുത്തി മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അതുപോലെ മതം പഠിക്കാൻ വരുന്ന ആളുകൾക്ക്, ഞാൻ തുടക്കത്ത് പറഞ്ഞു, പള്ളിയിൽ ഇരിക്കുന്ന ആളുകൾക്ക് 4 കാര്യങ്ങൾ പ്രത്യേകമായി ഇസ്ലാമിനെ പഠിച്ചിട്ടുണ്ട്. പള്ളിയിൽ ദീൻ പഠിക്കാൻ ഇരിക്കുന്ന ആളുകൾക്ക് ഇവിടെ ഒരു ഹദീസ് കാണാം. അള്ളാഹുവിന്റെ മലക്കുകൾ ചിറക് താഴ്ത്തി കൊടുക്കും ആർക്കില്ലേ, ത്വാലിബിൽ ഇൽമി, വിദ്യാർത്ഥിക്ക്. അപ്പൊ എല്ലാ സ്കൂളിലും മലക്കുകൾ ചിറക് വിരിക്കും. നമ്മളെ വസ്ത്രം കേട്ട് അങ്ങനെയാണല്ലോ തോന്നുക, ഏത് ആർട്സ് കോളേജിലും അടക്കം എന്താ മലക്കുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. കാരണം താലിബിൽ ഇൽമാൻ, താലിബ് എന്നാല് വിദ്യാർത്ഥി, എന്റെ പച്ച മലയാളം, വിദ്യ അന്വേഷിക്കുന്നവൻ, അറിവ് തേടുന്നവൻ. ഇവിടെ പറഞ്ഞ താലിബിൽ ഇൽമാ ദീൻ പഠിക്കുന്ന ആള്, അവന് മലക്കുകൾ ചിറവ് താഴ്ത്തി കൊടുക്കും. ഇളം ദിമായ അവൻ ചെയ്യുന്ന ഈ പ്രവർത്തനത്തോടുള്ള തൃപ്തി കാരണത്താൽ, കാരണം ദീനാണ് അവൻ പഠിക്കുന്നത. ഈ ദീന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു മുസ്ലിം നിർബന്ധമായി പഠിക്കേണ്ടുന്ന വിഷയമാണ് എന്ന വിഷയത്തിൽ അവൻ ഏർപ്പെട്ടിരിക്കുന്നു, പഠിക്കുന്നു എന്നതിലുള്ള സംതൃപ്തി കൊണ്ട് മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതുപോലെ തന്നെ പാപമോചനം തേടുന്നു, ഇൽമ് തേടുന്ന ആളുകൾക്ക് വേണ്ടി ആകാശഭൂമികളിലുള്ളവരൊക്കെയും ദീൻ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുന്നു, തന്റെ പാപം പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മളിവിടെ ഇരുന്ന് ദീൻ പഠിക്കാൻ നമുക്ക് വേണ്ടി മംസിസ്തമാവാത്തി വല്ലാണ്, ആകാശഭൂമികളിലുള്ളവരൊക്കെയും ഇവർ ദീൻ പഠിക്കുകയാണ്, പാപം പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഇതെല്ലാം പറയാം. വെള്ളത്തിലുള്ള ഹീസാൻ, മത്സ്യങ്ങൾ പോലും നോക്കൂ, എത്ര കോടിക്കണക്കിന് മത്സ്യം ഉണ്ടാവും. ഇപ്പൊ പിടിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ ഒരു മീൻ മാർക്കറ്റിൽ പോയാൽ എത്ര മീൻ കച്ചവടക്കാരുണ്ടാവും. ഓരോരുത്തരുടെ അടുത്തുള്ള മത്തിന്റെ ചെമ്മീന്റെ കണ്ണൻ മീനുകൾ ചെറിയ ചെറിയ മീനുണ്ടല്ലോ, വലുത് പോട്ടെ, അങ്ങനെ ഒരു കുളത്തിൽ പോയി നിന്നേക്ക് എത്ര ലക്ഷക്കണക്കിന് മീൻ ഒരു കുളത്തിൻ്റെ അകത്തുണ്ടാവും. അങ്ങനെ ലോകത്ത് എത്ര കുളവും കിണറും പുഴയും തോടും ഉണ്ട്, കടലത്ര ഉണ്ട്, അതിലേക്കെത്ര വെള്ളം, അതിലെത്ര മീൻ ഉണ്ടാവും. ഈ മത്സ്യങ്ങൾ പോലും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു പടച്ചവനെ, ഇവൻ ദീനാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ദീനാ പഠിക്കുന്നത്, കണക്കോ പഠിക്കുന്നത്, മത്സ്യത്തിന് എങ്ങനെ മനസ്സിലാവും? അത് മടവിന്റെ ജോലിയാണ്, അഖിലാമിന്റെ ജോലിയാണ്. ഇവിടെ അള്ളാഹ് അറിയിച്ചിട്ട് അറിവുകൾക്കുണ്ടാവും, എല്ലാവർക്കും അവർക്ക് ആവശ്യമായ അറിവുള്ള കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ആ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ദീൻ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി പാവം കൊടുത്തു കൊടുക്കണമേ എന്ന്. പിന്നെ ഞാൻ നേരത്തെ അടക്കം സൂചിപ്പിച്ചു, പഠിക്കുന്നവരും പഠിക്കാത്തവരും, പഠിക്കാതെ പ്രവർത്തിക്കുന്നവരും, പിന്നെ പ്രവർത്തിച്ചിട്ട് പഠിക്കാത്തവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫളുൽ ആലിമി അലൽ ആബിദ്, ഒരു ഇബാദത്ത് എടുക്കുന്നവനേക്കാൾ ആലിമിനുള്ള ശ്രേഷ്ഠത. എന്നാ ആലിമ് ഇബാദത്ത് എടുക്കാണ്ട് ഉത്തരിക്കാൻ നല്ല പറഞ്ഞ കേട്ടോ, ഇൽമുണ്ട് ആ ഇബാദത്തുണ്ട്, മറ്റവൻ കുറെ ഇബാദത്ത് എടുക്കുന്നു, ഓൻ ശരിയായ ഇൽമ് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടില്ല. നക്ഷത്രങ്ങൾക്കടുത്ത് ചന്ദ്രനുള്ള പദവി പോലെയാണ്. ഇപ്പൊ സൂര്യൻ ചന്ദ്രനുള്ള ആകാശത്ത് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾക്ക് വല്ല സ്ഥാനമുണ്ടോ? സ്ഥാനമില്ല. നമ്മൾ കാണുന്ന എന്തിന്റെ വിളിച്ച ചന്ദ്രന്റെ വിളിച്ചമാണ്. ഇതുപോലെ നക്ഷത്രങ്ങൾക്കിടയിൽ ചന്ദ്രനുള്ള സ്ഥാനം പോലെയാണ് ഇബാദത്തെടുക്കുന്ന ആളുകളെക്കാൾ ഇൽമുകൂടിയുള്ള ഒരാൾക്ക് ആലിമിന്റെ ശ്രേഷ്ഠത എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. 17-ാമത്തേത് വിവരമുള്ള ആളുകളാണ് അഹ്ലു സൂറ, കൂടിയാലോചന നടത്തേണ്ട ആളുകളാണോ? വിവരമുള്ളവരോട്, വിവരമില്ലാത്തവരുടെ കൂടിയാലോചന കാര്യമുണ്ടോ? അപ്പൊ വിവരമുള്ളവനോടാണ് കൂടിയാലോചന നടത്തേണ്ടത്. അത് ഖുർആനും ഹദീസും പഠിപ്പിച്ച വിഷയമാണ്. അതുപോലെ തന്നെ വിവരമുള്ള ആളുകളാണ് നേതാക്കന്മാരാകേണ്ടത്. അതിനൊക്കെ പറയാതെ ദുർവ്യാഖ്യാനങ്ങളും വന്നു കഴിഞ്ഞു നടത്തിക്കൊണ്ടിരിക്കുന്നു, അതിവിടെ സ്ഥിരീകരിക്കപ്പെടും. നമുക്കറിയാവുന്നതാണ്, മുൻകാല സമുദായങ്ങളിൽ നിന്ന് നാം ചില അയിമ്മത്തിനെ, നേതാക്കന്മാരെ, ഇമാമുകളെ ഉണ്ടാക്കി, നമ്മുടെ കൽപ്പന അനുസരിച്ച് അവർ എന്ത് ചെയ്യുന്നു, അവർ ആളുകൾക്ക് ഇതായ മാർഗദർശനം കാണിച്ചു കൊടുക്കുന്നു. ഒന്ന്, അവർ ക്ഷമിച്ചത് കൊണ്ട്, രണ്ടാമത്തത് കാണുടി ആയാത്തരായി യോഗ്യനു. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ അവർ ഉറച്ചു വിശ്വസിക്കുന്നവരായിരുന്നു. ഉറച്ച വിശ്വാസം ഉണ്ടാകുമ്പോഴാണ്, നല്ല അറിവുണ്ടാകുമ്പോഴാണ്. അറിവില്ലാത്തവൻ ഉറച്ച വിശ്വാസം ഉണ്ടാവില്ല. അതൊക്കെ വേറെ ഒരുപാട് വിശദീകരിച്ചതാണ്. സമയക്കുറവോട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. സൂറത്തുൽ ബഖറയിലെ 259-260 ആയത്തുകളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും അതിന്റെ മുമ്പ് ഒരു ഗ്രാമത്തിലൂടെ നടന്നുപോയ ഒരാൾ ഇതിനെ എങ്ങനെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞ രണ്ട് നീണ്ട ആയത്തുകളുണ്ട്. 259-260 ആ ആയത്തുകൾ നിങ്ങൾ പരിശോധിക്കുക. അവിടെ ഈ രണ്ടാളുകളും ചോദിച്ചത് എങ്ങനെ ജീവിപ്പിക്കും ഈ കത്തതിനെയൊക്കെ, എങ്ങനെ നിർജീവമായതിനെ വീണ്ടും ജീവിപ്പിക്കുമെന്നാണ്. അവർക്ക് തെളിവുകളിലൂടെ അള്ളാഹു അവരെ ബോധ്യപ്പെടുത്തി. അപ്പൊ എന്താ തെളിവുകളിലൂടെ ബോധ്യപ്പെടുത്തി? ഇബ്രാഹിം നബി പറഞ്ഞു, ഡെല്ലി എത്തുമ്പോ കൽവി, ഞാൻ അള്ളണ്ട് വിശ്വസിക്കാത്തതുകൊണ്ടല്ല, അള്ളാഹു മരിച്ചവർ ജീവിപ്പിക്കുമെന്ന് വിശ്വസിക്കാത്തതുകൊണ്ടല്ല, ഞാൻ വിശ്വാസി തന്നെയാണ്. പക്ഷേ എത്തുമയുന്ന കൽവി, എന്റെ ഹൃദയത്തിന് ഒരു എത്തുമയ്യന തെളിവിന്റെ അടിസ്ഥാനത്തിൽ, അറിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു ശാന്തത ലഭിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ മറ്റേ വ്യക്തിയോട് അള്ളാഹു അവിടെ അവസാനിപ്പിക്കുന്നത്, നീ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ബോധ്യപ്പെട്ടപ്പോ അയാൾ പറയാൻ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് ഈ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ തെളിവോടുകൂടി പഠിക്കുക, അതാണ് യഥാർത്ഥ ഇൽമ്. ആ ഇൽമാണ് യഖീൻ എന്ന് പറയുന്നത്. അങ്ങനെ യഖീനുള്ള അവസ്ഥയിലേക്ക് എത്തിയ ആളുകളെ അള്ളാഹു എന്ത് ചെയ്തു? ഇമാമുകളാക്കി. അപ്പൊ ഇമാം നേതാവാകേണ്ടത് ആരാ? ഈ യഖീനുള്ളവനാണ്. കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അറിവ് നേടിയവനാണ്. അവരെയാണ് അവരിൽ നിന്ന്, ജൂതക്രിസ്ത്യാനികളിൽ നിന്ന് നാം അഇമ്മ ഇമാമുകളാക്കിയത് എന്ന് ഖുർആൻ പറയുന്നു. അപ്പോ അറിവുള്ള ആളുകൾക്കുള്ള സ്ഥാനം അതെ. പിന്നെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആരോട് ചോദിക്കണം? ഇവരല്ലാത്ത അഹലുദ്ദിക്ർ എന്ന് വിശേഷിപ്പിച്ചത് പണ്ഡിതന്മാരായ ആളുകളെ സംബന്ധിച്ചാണ്. ഇനി സൂറത്ത് ഫാത്തിറിലെ 28-ാമത്തെ ആയത്ത്, അള്ളാഹുവിനെ പേടിക്കുക അൽ ഉലമാഉ, പണ്ഡിതന്മാർ ആണെന്നല്ല, പണ്ഡിതന്മാർ മാത്രമാണ്. ഇവിടെ പണ്ഡിതൻ ഇൽമ് എന്ന സയൻസ് നടത്തുന്നുണ്ട്, ആലിം എന്ന സയന്റിസ്റ്റ് നടത്തുന്നുണ്ട്, ഇവിടെ ഉലമ എന്ന സയന്റിസ്റ്റുകൾ എന്നല്ല. നമ്മൾ പറഞ്ഞപ്പോ എല്ലാം പഠിച്ചവനൊക്കെ ആലിമാണ്. ഖുർആൻ പറഞ്ഞ ആലിമാരാ? ദീൻ പഠിച്ചവൻ. ഭൗതിക ജ്ഞാനം പഠിച്ചവൻ അള്ളാഹിനെ കുറിച്ച് ബോധം വായിക്കണമെന്നില്ല. ദീൻ പഠിച്ചവൻ എന്തുണ്ടാവും? അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പെടും. അപ്പൊ ദീന്റെ ഇൽമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടുണ്ടാകാൻ ഉള്ള കാരണം. അപ്പൊ നമ്മൾ പറഞ്ഞു തന്ന വിജയം അതാണ്, ഇത് എൽമുണ്ടാവുക. എൽമുണ്ടായാൽ അള്ളാഹിനെ കുറിച്ചുള്ള പേടി ഉണ്ടാവും. അള്ളാഹിനെ കുറിച്ച് പേടിക്കുന്നവന് പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ പരലോകത്തെ രക്ഷയ്ക്ക് ആവശ്യമായ പടച്ചവനെ സംബന്ധിച്ചുള്ള ഭയപ്പാട് എന്തിൽ നിന്നുണ്ടാകണം? എൽമിൽ നിന്നുണ്ടാകണം. ആ എൽമ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമാണ് നമ്മൾ നേടേണ്ടത്. എങ്കിൽ മാത്രമേ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ മതം പഠിക്കാൻ വേണ്ടി കാണിച്ച താല്പര്യം നമുക്കുള്ള താല്പര്യക്കുറവും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതിനോട് ചേർത്ത് ഒരു ഹദീസ് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തത് നമുക്ക് മനസ്സിലാക്കാം. അനസ് റളിയല്ലാഹു അൻഹുവിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ രണ്ട് സഹോദരന്മാർ, ഫകാന അഹദുഹുമാ യഅതി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ആഖർ യഹ്തരി, രണ്ട് സഹോദരന്മാരുണ്ടെങ്കിൽ ഒരുത്തൻ എന്ത് ചെയ്യും? നബിന്റെ അടുക്കൽ ദീ പഠിക്കാൻ ചെല്ലും. രണ്ടാമത്തെ ആള് യഹ്തരി, അവൻ വല്ല ഹിർഫ വല്ല ജോലിയും തേടി പോകും. ഒരാൾ പണിക്ക് പോവുക, മറ്റവൻ പഠിക്കാൻ പോവുക. നമ്മളാണ് ഈ സ്ത്രീ, നമ്മളെ പോലെ രണ്ടാളുണ്ട്, രണ്ട് മക്കളും അല്ലാണ്ട് ചേർത്താനിക്കണ്ട. ഒരാള് അറബി കോളേജ് പോണു, മറ്റവൻ വേറെന്തോ പഠിക്കുന്നു, അല്ലെങ്കിൽ ലോൺ സയൻസ് ഇംഗ്ലീഷ് എന്ത് ചെയ്യുക, പിന്നെ മെഡിസിനോ എഞ്ചിനീയറോ പറഞ്ഞു വിചാരിക്കുക, ഈ ബാപ്പൊരു കാശ് നിക്കപ്പുറത്ത് ഉണ്ടാവില്ല. കാരണം എന്താ? ഓനങ്ങള് ഇംഗ്ലീഷിലോട്ട് പറഞ്ഞു, ഓനങ്ങള് എഞ്ചിനീയർ ആക്കി, ഓണ ഡോക്ടർ ആക്കി, ഇന്നങ്ങൾ അറബികൾ പറഞ്ഞു. ഇങ്ങനെ പിരാജ് നോക്കുമ്പോൾ കേൾക്കേണ്ടി വരും. ആ മക്കളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്താൽ ഹൈർ, അൽഹംദുലില്ല. ഒരുത്തനെങ്കിലും ഞാൻ അത് പറഞ്ഞല്ലോ, ഒന്നിനെങ്കിലും ഒന്നാണെങ്കിലും ഒന്നിനെ ലീ പഠിപ്പിക്കാം, രണ്ടുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ടോട്ടെ, ഒന്ന് ഇങ്ങോട്ടും പോട്ടെ, അപ്പൊ ലീ വേണ്ടെന്നല്ല. ഒരുത്തൻ ലീ പഠിക്കട്ടെ, മറ്റവൻ ലീനോടും, ലീന് ചെറിയ അറിവ്, പ്രാഥമിക അറിവ് വേണം, അതോടൊപ്പം ഭൗതിക ഞാൻ പഠിച്ചോട്ടെ, പ്രാഥമിക എന്തായാലും വേണം. അപ്പോ ഈ അവസ്ഥയിൽ രണ്ടാളുകൾ, ഒരാള് നബിന്റെ ക്ലാസ്സേക്കാൻ പോകുന്നു, മറ്റവൻ ജോലിക്ക് പോകുന്നു. ഇവിടെ നമ്മളെ മനസ്സാണ് അവർക്കെങ്കിൽ ആരാ പരാതിപ്പെടേണ്ടത്? പണിയെടുക്കാൻ പോകണമാണോ നബിന്റെ ക്ലാസ് വരുന്നതാണോ? ആർക്ക് പരാതി ഉണ്ടാകുക? ആർക്ക് പണിക്കണുണ്ടാകുക? നമ്മളെ സ്ഥിതിയിലായിട്ട്, നമ്മളെ സ്ഥിതിയിലാണെങ്കിൽ ഇപ്പോ ആർക്കാ ക്ലാസ്സിന് പോകണം, നീ പഠിക്കാൻ പോകണമെന്നാണ് പരാതി ഉണ്ടാകുക. ഞാനിങ്ങനെ നിന്നെ അറബിക്കോളയിലാക്കി, നിന്നെ മൗലവിയാക്കി, നിന്നെ അറബിയാറ്റാക്കി അല്ലേ, അല്ലെങ്കിൽ ഇന്നെ എന്തെങ്കിലും മറ്റൊന്നെ ആഹാര തൊഴിലാളിയാക്കി പരാതി ഉണ്ടാവും. പക്ഷെ ഇവിടെ നബിന്റെ സദസ്സിൽ നബിനോട് പരാതിപ്പെടുന്നത് ആരാ? ജോലിക്ക് പോകുന്നവൻ നബിന്റെ ക്ലാസിൽ പങ്കെടുക്കുന്ന സഹോദരനെ കുറിച്ച് നബിയോട് ആവരാതിപ്പെട്ടു. എന്താണ്, ഓൺ ഈ പഠിക്കാൻ പോവാണെന്നും എനിക്കതിന് കഴിയുന്നില്ലല്ലോ, ഞാനൊന്നും പഠിക്കാൻ എത്തി നമ്മളെ അവസല്ല തിരിച്ചവന്ന്. അപ്പൊ നബിസ്വലാസിനെ പറഞ്ഞു, നിനക്ക് റിസ്ക് നൽകപ്പെടുന്നത് ബിഹി, നബിന്റെ ക്ലാസിൽ നീ പഠിക്കാൻ വരുന്ന സഹോദരനെ കൊണ്ടാണ്. അപ്പൊ നോക്കണ അവസ്ഥ എനിക്ക് എഴുതി, നമ്മൾ നേരെ ഉൾട്ട. അപ്പൊ എന്താ, രണ്ട് മക്കളുണ്ടെങ്കിൽ ഓനോടൊപ്പം നമ്മൾ ഒതുക്കി കൊടുക്കണം, ഓനെ ഈ ഇതിന് പോവാണെങ്കിൽ ഇതാണ് സൈറ്. ഇത് ഈ ദീൻ പഠിച്ചാൽ എന്ത് കിട്ടും? റിസ്ക് കിട്ടും. നമ്മളെന്താ മനസ്സിലാക്കുന്നത്, അറബി കോളേജിൽ പോയാൽ റിസ്ക് കിട്ടൂല, ശമ്പളം കുറവായിരിക്കും മൗലവിമാർക്ക്, പിന്നെ വലിയ ജോലി സാധ്യത അല്ല, സമൂഹത്തിൽ താനുണ്ടാവില്ല, പിന്നെ മാന്യന്മാരെ കുടുംബത്തിൽ പെണ്ണ് കിട്ടൂല, പെട്ടെന്നുള്ള ആശങ്കകളാണല്ലോ. അപ്പൊ അതൊന്നും ബേജാറാണ്ട, എന്ത് ചെയ്യും, അള്ളാഹു തരും. കാരണം ദീൻ പഠിച്ചാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള മെച്ചങ്ങളുണ്ട് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുകയും മക്കളെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ നമുക്ക് ആ ഉയർന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ ചുരുക്കുകയാണ്. നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ മറപ്പും ബിരിയാണി ജന്ന ഫർത്തഉ ഹാലിയ റസൂലുള്ളാഹി വമാ റിയാദുൽ ജന്ന താല മജാലിസുൽ ഇൽം. നമ്മൾ റൗള എന്ന് കേട്ടിട്ടുണ്ട്, ഏതാ റൗള? മാബൈന ബൈതീ വമിംബരി, നബിന്റെ വീടിന്റെയും മിമ്പറിന്റെയും അടുത്തുള്ള പ്രവാചകന്റെ പള്ളിയിലെ സ്ഥാനം, അതാണ് റൗള, റൗള മിരിയാദുൽ ജന്ന എന്ന് പറയുന്നത്. എന്നാൽ മറ്റൊരു റൗളയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു പറഞ്ഞു, ഇതാ മറത്തും ബിരിയാദുൽ ജന്ന ഫർത്തഉ, നിങ്ങൾ സ്വർഗത്തിന്റെ തോട്ടങ്ങളുടെ അടുത്തുകൂടി നടന്നു പോയാൽ ഫർത്തഉ, ആ തോട്ടത്തിൽ കയറി മേഞ്ഞ് നടന്നോളൂ. തോട്ടത്തിൽ അങ്ങനല്ല, മേഞ്ഞ് നടന്ന് തിന്നലാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ മെയ്യാൻ ഇറപ്പാൻ എന്താ, സ്വർഗത്തിന്റെ തോട്ടങ്ങളുടെ അടുത്തുകൂടി പോയാൽ അതിൽ മേഞ്ഞ് നടന്നോളൂ. അപ്പൊ സാഹിബിൽ ചോദിച്ചു, അമാരിയാവിൽ തന്നെ എന്താ നബിയെ, സ്വർഗത്തിന്റെ തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ എത്തണ്ടേ? ഇവിടെ ദുനിയാവിൽ എവിടെ സ്വർഗത്തിന്റെ തോട്ടങ്ങൾ എവിടെ? അപ്പൊ നബിസ്ലാസിനെ പഠിപ്പിച്ചു, താല മജാലിസുൽ ഇൽമി, നമ്മൾ മജ്ലിസിൽ ഇൽമ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ മജ്ലിസിൽ മുഴുവൻ നടക്കുന്നില്ല, ആർക്കും താല്പര്യമില്ല. ഇതിന് മജ്ലിസിൽ ഇൽമ് നടത്തണം, അതിൽ ഇന്ത്യനൊക്കെ പഠിപ്പിക്കണം, പക്ഷെ തുടങ്ങിയത് വളരെ അപൂർവം സ്ഥലങ്ങളില്ല. ഇപ്പൊ നബി പറയാൻ, മജാലിസിൽ ഇൽമാണ് സ്വർഗത്തിന്റെ തോട്ടം. എന്താ മജാലിസിൽ ഇൽമ്? ഇതന്നെ മജാലിസിൽ ഇൽമ്, മജ്ലിസിൽ ഇൽമാണ് ദീന്റെ സദസ്സ്. ദീൻ മതവിജ്ഞാനം പഠിപ്പിക്കുന്ന സദസ്സ്, അത് സ്വർഗത്തിലെ തോട്ടങ്ങളിൽപ്പെട്ട തോട്ടമാണ്. അതെവിടെ കണ്ടാലും ഫർത്തഉ, നിങ്ങൾ അതിൽ കയറി മേയണം. തോട്ടത്തിൽ കയറി മെയ്യാൻ അതിന് കിട്ടാവുന്നൊക്കെ എടുക്കാനാണ്. അതുപോലെ ഇൽമിന്റെ സദസ്സിലെത്തിയാൽ ഇൽമ് കിട്ടാവുന്നൊക്കെ നിങ്ങൾ സ്വീകരിച്ച് കരസ്ഥമാക്കാൻ തോട്ടത്തിൽ കയറിയാൽ ഉണ്ടാകുന്ന താല്പര്യങ്ങൾ ഇതിനോട് കാണിക്കണം. നമ്മൾ നേരെ തിരിച്ച, അപ്പൊ ഒരു പള്ളിയിൽ പിന്നെ ആളുകൾ ഒഴിഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ മതി, ഇപ്പോൾ ഒരു ഖുർആൻ ക്ലാസ് നടക്കും എന്ന് പറഞ്ഞാൽ മതി, എല്ലാം തൽപ്പെടും. നേരെ മറിച്ച് നല്ല ഒറ്റപ്പാടും പോളുണ്ടെന്നുണ്ടെങ്കിലോ, അങ്ങനത്തെ ഒരു യോഗ ആണെങ്കിൽ ഓടിച്ചാടി തെറിച്ചു വരുന്നുണ്ടാവും. ഓന് ഖുർആൻ ക്ലാസ് തന്നാൽ ഓനെ കാണൂല. എന്താ, ഇൽമിനോട് താല്പര്യമില്ല, ഇൽമ പേടിയാ. അന്ന് ജനാത്തിന്റെ വരാത്തുണ്ടോ ഈ കൂടുതലിച്ചാൽ സാധാരണ എണ്ണം ചിലപ്പോൾ കാണാം, കാരണം ആടെ ചെന്നാ പിന്നെ കുത്തിരിക്കേണ്ടി വരും. നാണപ്പിന്നെ എങ്ങനെ ഇറങ്ങി പോര, അയാൾ കാണാൻ നമുക്ക് പോരാൻ പറ്റുമോ? മുന്നടിച്ചാലും പഠിക്കണം, അച്ഛനടിച്ച പഠിക്കും. ഇവിടെ നബി പറഞ്ഞ എന്താ, നിങ്ങൾ അങ്ങനത്തെ ഒരു തോട്ടം കണ്ടാൽ തോട്ടത്തിൽ എന്ത് ചെയ്യണം, അന്വേഷിക്കുക, അവിടെ കേറി മേഞ്ഞ് അറിവ് നേടുക. ഒപ്പി രിവായ, മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഹിലപ്പു ദിക്ർ എന്നാണ്, ദിക്റിന്റെ ഹലതകൾ. ഇന്ന് ദിക്റ് കേൾക്കാൻ മറ്റേ ഹായിഹു തീരണി ഉണ്ടാക്കണ ദിക്റാൽക്കയാണ്. ഇവിടെ ദിക്ർ ഹൽക്കോട് ഉദ്ദേശം എന്താ, ആ ദിക്റാൽക്കല്ല, ദീൻ പഠിപ്പിക്കുന്ന സദസ്സ്, അതാണ് ദിക്റിന്റെ ഹൽക്ക. ആ ദിക്റിന്റെ ഹൽക്കകളിൽ നിങ്ങൾ പിന്നെ കേറി നടന്ന് അതിലൂടെ അറിവ് സമ്പാദിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഈ നിലക്ക് ദീനിനെ കാണാനും എന്താണ് പഠിക്കേണ്ടത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ് അറിവ് എന്നും സൂചിപ്പിച്ചു. ആ അറിവ് നേടി പഠിച്ച് അതിലൂടെ എന്ത് ചെയ്യണം, അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കണം. പഠിച്ച് എന്താകണം, കൂനു റബ്ബാനിയീൻ എന്നാ ഖുർആൻ പറയുന്നത്, സൂറത്ത് ആലു ഇംറാനിലെ 79-ാമത്തെ ആയത്ത്. ബിമാ കുന്തും തുഅല്ലിമൂന കിതാബ വബിമാ കുന്തും തദ്റുസൂൻ, നിങ്ങൾ ഗ്രന്ഥം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ റബ്ബാനികളാകണം. റബ്ബാനിയാകണം, റബ്ബിന്റെ ആളാണ്, അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞ് പ്രവർത്തിക്കുന്നവൻ എന്നാണ് റബ്ബാനി എന്ന ആളുകൾ ആ വാക്കിന്റെ അർത്ഥം. റബ്ബാനി, എന്റെ ഒരു മകന്റെ പേരിന്റെ കൂടെ റബ്ബാനി എന്നുണ്ട്. അപ്പൊ അത് മറ്റേ അഫ്ഗാനിലെ പണ്ടത്തെ തീവ്രവാദി ബുർഹാനുദ്ദീൻ റബ്ബാനി എന്നോട് ജമനല്ല, ഖുർആനിൽ റബ്ബാനി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് റബ്ബനാൽ, റബ്ബിനെ കുറിച്ച് പഠിച്ച് പ്രവർത്തിക്കുന്നവൻ, അതാണ് റബ്ബാനിയൂൽ എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ റബ്ബാനികളാകണം. നമ്മൾ പഠിക്കേണ്ടത് എന്തിനായിരിക്കണം? റബ്ബാനികളാകാനായിരിക്കണം. ഒന്ന് ഒറ്റ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോ ഖബറിൽ എത്തിയാൽ ദുനിയാവിൽ എൽമുള്ളവനാണ് സ്ഥാനം, ഇത് ഇമാമത്തോനാണ് സ്ഥാനം, ഏത് ഇമാമത്താണെങ്കിലും അവനാണ് സ്ഥാനം. ഖബർ പിന്നെ ഖബറിലേക്ക് വെക്കുന്നിടത്ത് അവിടെയും ആർക്കാ സ്ഥാനം? അറിയപ്പോ ഒരു ഖബറിലേക്ക് ഒന്നിൽ കൂടുതൽ ആളുകൾ വെക്കാതിരിക്കുക, അവിടെ ആർക്കാ? ഖുർആൻ ഏറ്റവും പഠിച്ചവൻ, അവനാണ് ആദ്യം വെക്കേണ്ടത്. പിന്നെ അതിന്റെ കുറഞ്ഞ ആളെ ഒരു ഖബറിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, നബി യുദ്ധത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെയും മുൻഗണന ആർക്കാ? അപ്പൊ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും എൽമുള്ളവനാണ് സ്ഥാനം. ഖബറിലെത്തി, ഖബറിൽ ചോദ്യം ഉണ്ടാവും. ആ ചോദ്യം മലക്കുകളുടെ ചോദ്യം നമുക്കറിയാം, മൂന്ന് ചോദ്യം അല്ലേ? റബ്ബാരാണ്, ദീൻ എന്താണ്, പ്രവാചകനാരാണ്. പ്രവാചകനാരെന്നുള്ള ചോദ്യത്തിന്റെ കൂടുതൽ ബുഖാരിയുടെ ഹദീസിൽ കാണാം. ഫീ ഹാദർ റജുൽ മാദാ തഖൂലു ഫീ ഹാദർ റജുൽ, നബിനെ അവിടെ അങ്ങനെ കാണിച്ചിട്ട് ചോദ്യം ചോദിക്കുന്ന മാതിരിയാണ്. ഇയാളെ കുറിച്ച് നീ എന്ത് പറയുന്നു? ഫീ ഹാദർ റജുൽ, സ്ഥലത്തുള്ള ആളെ കൂടെ ഇയാളെ കുറിച്ച് നീ എന്ത് പറയുന്നു? അപ്പൊ വിശ്വാസികൾ ഉത്തരം പറയും. കവട വിശ്വാസികൾ ആ എന്ന് പറഞ്ഞ് നെടുവീർപ്പെടും. എന്നിട്ട് അവർക്ക് ഉത്തരം പറയാൻ സാധിക്കുകയില്ല. അപ്പൊ മലക്കുകളുടെ അടി കിട്ടും. മലക്കുകൾ അവരോട് പറയും, മാ ദറൈത വമാ തലൗത, നീ ഓതിയതുമില്ല പഠിച്ചതുമില്ല. നമ്മൾ നാടൻ പറഞ്ഞത് ഓതി പഠിക്കാൻ, സ്കൂളിൽ പോണതിനാ, എഴുത്ത് പഠിക്കാൻ, മദ്രസയിൽ പോണതോ, ഓത്ത് പഠിക്കാൻ. ഓത്തുപള്ളി എന്നാണ് ഓത്തും എഴുത്തും പണ്ടത്തെ നാടൻ പ്രയോഗം. അതേ പ്രയോഗം മലക്കിയുടെ കബറിൽ, മാ ദറൈത വമാ തലൗത, നീ ഓതിയതുമില്ല പഠിച്ചതുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഉത്തരം പറയാൻ കേട്ടത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കപട വിശ്വാസി ആരാ? മോമനബിനെ കണ്ടവരാ, ഖുർആന്റെ അവതരണത്തിന് സാക്ഷിയായവരാ, ഖുർആന്റെ വിശദീകരണം നബിയിൽ നിന്ന് കേട്ടവരാ, ഞങ്ങൾ ലായലായകളും അംഗീകരിച്ച് നിങ്ങളുടെ കൂടെയാണ് എന്ന് തൊള്ളകൊണ്ട് പറഞ്ഞ് പ്രഖ്യാപിച്ചവരാണ്. യുദ്ധത്തിൽ ചിലപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോയവരാണ്. നബി സല്ലല്ലാഹു അലൈഹിയുടെ കൂടെ എല്ലാ ജമാഅത്തുകളിലും, നമ്മളല്ല, എല്ലാ ജമാഅത്തിലും നമസ്കാരത്തിന് പള്ളിയിൽ പങ്കെടുത്ത ആളുകളാണ് കപട വിശ്വാസികൾ. നൂറും തകഞ്ഞ മൊരട്ട മുനാഫിക്കല്ലാത്തവരൊക്കെ പള്ളിയിൽ വരാറുണ്ടായിരുന്നു എന്ന് ഹദീസ് കാണാം. ഇങ്ങനൊക്കെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പ്രഖ്യാപിച്ച ആളുകളാണ് കപട വിശ്വാസി. ഓം ഖുർആൻ കേട്ടിട്ടുണ്ട്, ലായലായകൾ കേട്ടിട്ടുണ്ട്, ദീനുൽ ഇസ്ലാം കേട്ടിട്ടുണ്ട്, നബിനെ കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എന്താ വ്യത്യാസം? എങ്ങോട്ട് ഇറങ്ങിയില്ല, ഇങ്ങോട്ട് ഇറങ്ങിയില്ല. ഓൻ തെളിവിന്റെ അടിസ്ഥാനത്ത് പഠിച്ചില്ല. അപ്പൊ അള്ളാഹ് ആര് എന്ന് ചോദിക്കുമ്പോ ദുനിയാവിലും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് അള്ളാഹുവിനെ. എന്റെ നബി ആരാ? മുഹമ്മദ് നബി. എന്റെ പിന്നെ മതം ഏതാ? ഇസ്ലാം. ഇതൊക്കെ കപട വിശ്വാസി ജീവിക്കും പറഞ്ഞാണല്ലോ. ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞ ഉത്തരം അവരിൽ അവന് പറയാൻ കിട്ടുന്നില്ല. എന്തുകൊണ്ടാ? ഓൻ തെളിവിന്റെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ച് മനസ്സിലാക്കിയില്ല. അതാണ് മലക്കൾ തിരിച്ചു വരുന്നത്, മാ ദറൈത വമാ തലൗത, നീ ഓതിയതുമില്ല പഠിച്ചതുമില്ല. അപ്പൊ ഓൻ ഓതിയിട്ടുണ്ട്, പക്ഷെ പഠിച്ചിട്ടില്ല. ഓതി എന്നാൽ ശരിക്കും ഓതിയിട്ടില്ല, അതുകൊണ്ട് ശരിക്കും പഠിച്ചില്ല. അപ്പൊ നമ്മുടെ ഓത്തും നമ്മുടെ പഠനവും ഈ അർത്ഥത്തിലാണെങ്കിൽ, തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലെങ്കിൽ, പ്രമാണയോഗ്യമല്ല എങ്കിൽ, ആ പഠനം കൊണ്ട് കാര്യമില്ല. അവരിൽ പോലും രക്ഷപ്പെടുകയില്ല. ഇനി പരലോകത്തെത്തിയാലോ? നാല് ചോദ്യമുണ്ട്. ആ നാല് ചോദ്യങ്ങൾ ഉത്തരം പറയാതെ റെഡി പോലും മുന്നോട്ട് നീങ്ങുകയില്ല എന്ന് ഹദീസ് കാണാം. അതിന്റെ ഒരു ചോദ്യം എന്താ? അവന്റെ അറിവിനെ സംബന്ധിച്ച് അറിവനുസരിച്ച് എന്ത് പ്രവർത്തിച്ചു? അപ്പൊ നീ എനിക്ക് പിന്നെ പ്ലസ് ടു പാസ്സായിട്ടുണ്ടോ? എൻട്രൻസ് പാസ്സായിരുന്നോ? എസ് എൽ സി ചെയ്ത് എസ് എൽ സി പാസ്സായിരുന്നോ? അതിലെത്ര മാർക്കുണ്ട്? കണക്കിൽ എത്ര മാർക്കുണ്ട്? ഇംഗ്ലീഷ് ഒരു ചോദ്യം പറഞ്ഞിട്ടുണ്ടാവില്ല. എന്റെ സ്കൂളിൽ ചേർത്തി സർട്ടിഫിക്കറ്റേ അല്ല ചോദിക്കൂല. ഇത് അത് എന്തിനാവശ്യമല്ല, സ്വർഗത്ത് പോകാൻ ആവശ്യമല്ല, നരകത്ത് രക്ഷപ്പെടാൻ ആവശ്യമല്ല. ഒരു ചോദ്യം ഉണ്ടാവും, നേരെ മറിച്ച് അള്ള ചോദിക്കും എന്ത്? ഈ പറഞ്ഞ ചോദ്യം, എന്റെ ദീൻ നീ പഠിച്ചിരുന്നോ? ദീൻ മനസ്സിലാക്കിയിരുന്നോ? ആ പഠിച്ചതനുസരിച്ച് നീ പ്രവർത്തിച്ചിരുന്നോ? മറ്റൊന്നും ഒരു സ്കൂളിലും പോകാത്ത, സാക്ഷരത എന്തെന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരുത്തനാണ് എന്ന് വിചാരിക്കുക. എന്നാ അറബി ഖുറാനോടെ പഠിക്കണം, ഖുറാൻ വായിക്കാൻ പഠിക്കണം. അപ്പൊ മറ്റേ സർട്ടിഫിക്കറ്റ് ഇല്ല, ഓനൊരു പ്രശ്നവുമില്ല. നേരെ മറിച്ച് ഓൻ ദീനുണ്ട്, ദീനിന്റെ അറിവുണ്ട് എങ്കിൽ രക്ഷപ്പെടണം. അപ്പൊ പരലോകത്ത് രക്ഷക്കുള്ള വഴി എന്താണ്? ഭൗതിക വിദ്യാഭ്യാസമല്ല, ദീൻ പഠിക്കലാണ്. ആ ദീൻ പഠിക്കുകയും അത് പ്രവർത്തിക്കുകയും ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. ഇനി ദീൻ ഉണ്ടായാൽ നന്നാവും. ദീനുള്ളവർക്കാണ് അല്ലെ, ഇൽമുള്ളവർക്കാണ് എന്തുണ്ടാവും? അള്ളാഹിനെ കുറിച്ചുള്ള പേടിയുണ്ടാകുന്നുണ്ടല്ലോ. ചിലപ്പോ അതും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇബ്ലീസിന് ഇപ്പൊ ഇൽമുണ്ട്, പക്ഷെ ഇൽമില്ലാത്തതുകൊണ്ടല്ല. പിന്നെന്താണ്? അത് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പൊ അതുപോലെ എൽമ പഠിച്ചു എന്നതുകൊണ്ടോ, കിതാബ് ഓതി എന്നതുകൊണ്ടോ, മൗലവിയായി എന്നതുകൊണ്ടോ, മുസ്ലിയാരായി എന്നതുകൊണ്ടോ, അല്ലാമയായി എന്നതുകൊണ്ടോ ഓ നന്നായിക്കൊള്ളുന്നില്ല, അത് വേറെ വിഷയം. ഏതുപോലെ ഇനിയിപ്പോ ഇതൊക്കെ പഠിച്ചു ഓൻ ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിലും അതുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ ഒരുത്തൻ സെമി വിശദീകരിച്ചതാ, ഒരുത്തൻ വൈദ്യശാസ്ത്രം പഠിച്ചു, അവൻ ആ പഠിച്ച വൈദ്യശാസ്ത്രം കൊണ്ട് അവനെ തന്നെ ചികിത്സിക്കുന്നില്ല, ഓൻ തൂക്കാടായി, ഓൻ ആ പഠിച്ച അറിവുകൊണ്ട് ഓനെ ചികിത്സിക്കുന്നില്ല, വേറെ തന്നെ പനി പിടിച്ചൊരു രോഗം ബാധിച്ചു ഓനെയും ചികിത്സിക്കില്ല, അപ്പൊ പിന്നെ എന്തിനെ പഠിച്ചു, ഇതുകൊണ്ട് വല്ല കാര്യം ഉണ്ടോ? ഇല്ല. അതുപോലെ പഠിച്ചാൽ അവൻ സ്വയം ഉൾക്കൊള്ളണം, പിന്നെ ചെയ്യണം മറ്റുള്ള ആളുകൾക്ക് പകർത്തി കൊടുക്കുകയും ചെയ്യണം, അതിലേക്ക് അവരൊരു കാര്യമില്ല. അങ്ങനെ ഉണ്ട ചില ആൾക്കാർ, ഇത് ഞാൻ കൂട്ടത്തിൽ കുറച്ചൊക്കെ പഠിച്ച ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം, നമ്മൾ പുറം ക്ലാസ്സിൽ ഇട്ടാ പോലെ, അതിപ്പോ എനിക്ക് അവർ അത്ര പരിചയമല്ല, ശീലല്ല, ഞാൻ എടുത്തു നോക്കിയിട്ടില്ല, എന്തെങ്കിലും പഠിച്ചിരുന്നെ, പിന്നെ അറബി കോളേജിൽ പോയി പഠിക്കണല്ലോ, പറയാൻ പഠിക്കണം, ശ്രമിക്കാം, അള്ളാഹു സഹായിക്കും. അപ്പൊ ഒരു ഖുർആൻ ക്ലാസ് പോലുമോ ഒരു ഖുത്ബയോ അല്ലെങ്കിൽ അത്തരം ദീനിയായ ഒരു അറിവും പകർന്നു കൊടുക്കാത്ത, എന്നാൽ അറബി കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടി ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് എവിടെങ്കിലും സ്കൂളിൽ ജോലി വാങ്ങി അതിന് അരി വാങ്ങി തിന്നു നടക്കുന്നു എന്നതൊഴിച്ചാൽ ദീനിനു വേണ്ടി ഒരു സേവനം ചെയ്യാത്ത, ഒരു ഇൽമും പഠിപ്പിക്കാത്ത, അത്തരം കാര്യങ്ങൾ തോറ്റാൻ നിൽക്കാത്ത ആളുകൾ അള്ളാഹുവിനെ പേടിക്കണം. ഒരു ഹദീസ് ളൈഫ് ആണെങ്കിലും അതിന്റെ ആശയം ശരിയാണ്. ഇത് ഇത്തരം ആളുകൾ പന്നിക്ക് പിന്നെ മാല സ്വർണത്തിന്റെയും വെള്ളിയുടെയും മാല അണിയിച്ചത് പോലെ തന്നെ, ഒരു പന്നിന്റെ കഴുത്തിൽ നല്ല സ്വർണത്തിന്റെ മാല കെട്ടിയത് ചെയ്യുക എല്ലാവരെയുണ്ടോ വന്നി. ഇതുപോലെയാണ് ഇൽമു ഉപയോഗപ്പെടുത്താത്തവൻ ഇൽമിന് സത്യഗ്രണ്ടായിട്ട് എന്ത് കാര്യം, മോനും ഉപകാരമില്ല വേറെ ആൾക്കും ഉപകാരമില്ല. അപ്പൊ ആ തരത്തിൽ പഠിച്ച ആളുകൾ അതപ്പതിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ നിർത്തുകയാണ്. ഒരുപാട് വിഷയങ്ങൾ ഇനിയുണ്ട്, സമയക്കുറവുകൊണ്ട് നിർത്തുന്നു, ഇനി മറ്റേതെങ്കിലും അവസരങ്ങളിൽ നമുക്ക് പറയാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദീൻ പഠനത്തെ അടിസ്ഥാനമായി കാണുകയും അതിലൂടെ ഇഹവരെ മോക്ഷം ലഭിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ അറിവുള്ള ആളുകൾ